السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനായ സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ലൈലത്തുൽ ഖദർ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വേഗത്തിലാണ് സമയവും കാലവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ആയുസ്സും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനം ഈ സമയത്ത് നമ്മളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുവരെ നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ അർഹമായ പ്രതിഫലം അല്ലാഹു നാളെ പരലോകത്ത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ എന്ന ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവിന്റെ പുണ്യം നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലോകം അതിന്റെ പുണ്യം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവസാനത്തെ പത്തിൽ പ്രത്യേകമായി ആരാധനാ കർമ്മങ്ങൾ കൂടുതലായി അനുഷ്ഠിക്കുകയും അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം എന്താണ് എന്ന് ശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും വളരെ വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ എന്നത് അതിന്റെ മഹത്വം എത്രത്തോളമുണ്ട് എന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദർ ഇല്ല എന്ന് വാദിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളും നമുക്കിടയിലുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ലൈലത്തുൽ ഖദർ ഉണ്ടായിരുന്നു, പിന്നീട് അത് ഉയർത്തപ്പെട്ടു. ഇനി അത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന അൻസല്ലാഹു എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. അത് സംഭവിച്ചതാണ്. ഇനി അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നുള്ള വാദം ലോകത്ത് ഷിയാക്കളിൽ പെട്ട ചില ആളുകൾക്കുണ്ട്. എന്നാൽ അതേ വാദം കേരളത്തിലെ ചില അഖലാനികൾ പ്രമാണങ്ങളെക്കാൾ അവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചില ആളുകൾ അതിന്റെ ഭാഷാപരമായ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ നൽകിയിട്ട് അവർ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് ഇടങ്ങേറായിക്കൊണ്ട് ലൈലത്തുൽ ഖദർ ഇല്ല, അതെന്നേ കഴിഞ്ഞുപോയി എന്നുള്ള രൂപത്തിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും അത് ഗണ്യതമായി തന്നെ അത് പഠിപ്പിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ആ വിഷയത്തിൽ യാതൊരുവിധ സംശയമല്ല. കാരണം ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കണം, തഹറ ലൈലത്തുൽ ഖദരി, തഹറ നിങ്ങൾ അതിനെ തെരഞ്ഞുകൊണ്ടിരിക്കണം, അന്വേഷിച്ചുകൊണ്ടിരിക്കണം, തേടിപ്പിടിക്കണം എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. അതേപോലെ തന്നെ ഇൽതമിസൂഹ, ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കണം, ഇങ്ങനെയുള്ള ഹദീസിന്റെ പ്രയോഗങ്ങളിലൂടെയൊക്കെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അബ്ദുല്ലാഹി ബിൻ അൻസ്, അദ്ദേഹം മഹാനായ സഹാബി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചു, ഖുൽതു ലി അബൂഹുറൈറ, അദ്ദേഹം പറയുന്നു, ഞാൻ അബൂഹുറൈറയോട് ചോദിച്ചു, സഅമു അന്ന ലൈലത്തുൽ ഖദരി റുഫിഅത്ത്, അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ലൈലത്തുൽ ഖദർ ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഇനി ലൈലത്തുൽ ഖദർ ഇല്ല, അത് സംഭവിച്ചു, അങ്ങനെ അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള തെറ്റായ വാദങ്ങൾ ഉന്നയിച്ച അഹ്ലു സുന്നത്തിൻ വൽ ജമാഅത്തിന് എതിരായ വാദങ്ങൾ ഉന്നയിച്ച ആ വാദക്കാരെ സംബന്ധിച്ച് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഖാല, അബൂഹുറൈറ റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി, കദബ മൻ ഖാല ദാലിക, ആരാണോ അത് പറഞ്ഞത് അവൻ കളവ് പറഞ്ഞിരിക്കുന്നു, അവൻ കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. അബ്ദുർ റസാഖിന്റെ മുസന്നഫിൽ ഈ സംഭവം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈലത്തുൽ ഖദർ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്ന ആളുകൾ കളവാണ്, അസത്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല ഷെയ്ഖ് തൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശറഫുൽ മുംതിയിൽ പറഞ്ഞത്, അസ്സഹീഹു ബിലാ ശക്കിൻ അന്നഹാ ബാഖിയതുൻ, അദ്ദേഹം പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. അസ്സഹീഹു പ്രബലമായത്, സഹീഹായ അഭിപ്രായം, ബിലാ ശക്കിൻ ഒരു സംശയവുമില്ല, ആ കാര്യത്തിൽ ശക്കേയില്ല, അന്നഹാ ബാഖിയതുൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയും വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ അത് സംബന്ധമായി വന്നിട്ടുള്ള വേറെ ചില പരാമർശങ്ങൾ ചരിത്രത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഉദാഹരണമായി ഇബ്നു ബത്ത റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഇബാന എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഒരു അസർ കൊണ്ടുവരുന്നത് തബിയത്ത് ബിൻ കുൽസൂമിൽ നിന്നുള്ള ഒരു അസർ അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഖാല, സഅല റജുലുൻ, ഒരു റജുല് അൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വനഹിനു ഇന്ദഹു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. ആ സന്ദർഭത്തിൽ ഒരാൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഫഖാല യാ അബാ സഈദ് അറഅയ്ത ലൈലത്തുൽ ഖദരി
ലയത്തുൽ ഖദറിനെ കുറിച്ച് എന്താണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്, താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു. എന്താണ് ചോദിക്കുന്നത്? അഫീക്കുല്ലി റമദാൻ ഹിയ, അതെല്ലാ റമദാനിലും ഉണ്ടാവുമോ, അതെല്ലാ റമദാനിലും ആവർത്തിക്കുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഖാല ഈ അല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, അതെ അല്ലാഹു തന്നെയാണ് സത്യം. വല്ലാ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല, ആ അല്ലാഹു തന്നെയാണ് സത്യം. ഇന്നഹാ ലഫീ കുല്ലി ശഹരി റമദാൻ, റമദാനിന്റെ ഓരോ മാസ റമദാൻ ഓരോ വർഷത്തിലെ ഓരോ റമദാൻ മാസങ്ങളിലും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് അസർ ഇബാനയിൽ ഇബ്നു മത്താ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ വാദം നമ്മൾ തള്ളിക്കളയണം. അത് മുൻകാല സലഫുകൾ സ്വീകരിച്ച വാദത്തിനെതിരായ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഒരു വാദമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ലൈലത്തുൽ ഖദർ ഇൻഷാല്ലാ അവസാന നാൾ വരെ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നു, അതിന്റെ പുണ്യം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം ഐഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിവ് ലഭിക്കുകയാണെങ്കിൽ, അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഇൽമ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഐഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലെ, അറഅയ്ത ഇൻ അലിംതു അയ്യു ലൈലത്തിൻ ലൈലത്തുൽ ഖദ്രി മാ ഖൂലു ഫീഹാ, ഞാൻ എന്താണ് അതിൽ പ്രാർത്ഥിക്കേണ്ടത് റസൂലെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുലി ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ കരീം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. സഹീഹായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് ഈ പ്രാർത്ഥന ഈ ദുആ സഹിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ധാരാളമായിട്ട് പ്രാർത്ഥിക്കാൻ, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും അവസാനത്തെ പത്തുകൾ, പ്രത്യേകിച്ചും മറ്റേ ആയരാവുകൾ നമ്മളത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ ദുആ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ ഇന്നക അഫുവ്വുൻ, നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് എന്റെ പാപങ്ങൾ നീ എനിക്ക് പൊറുത്തു തരണേ, അതെല്ലാം എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ എന്നുള്ളത് അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ് ഈ ദുആയിലൂടെ ഒരടിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ദുആയുടെ തന്നെ വേറെ ചില റിവായത്തുകളിൽ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് കാണാം. ചില സനദുകളിൽ ചില റിവായത്തുകളിൽ അതിന്റെ കരീം എന്നുള്ളത് സിയാദത്തായിട്ട് വന്നിരിക്കുന്നു. ആ സിയാദത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര സഹീഹായ റിവായത്തല്ല, അത്ര സഹീഹായി വന്നിട്ടില്ല എന്നുള്ളത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സഹീഹയിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. കരീം എന്നുള്ളത് സിയാദത്താണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് വഖാഫി സുനനി തുർമുദി ബഅദ ഖൗലിഹി അഫുവ്വുൻ സിയാദ കരീം, തുർമുദിയുടെ റിവായത്തിൽ അഫുവ്വുൻ എന്നതിന് ശേഷം കരീം എന്നത് സിയാദത്തായി വന്നിരിക്കുന്നു. റസുലത്തു സഹീഹയിൽ ഷെയ്ഖ് അൽബാനി ഇത് വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വല അസ്ലഹ ഫി ഷൈഇൻ മിനൽ മസാദിറിൽ മുത്തഖദ്ദിമ, എന്നാൽ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ, സ്രോതസ്സുകളിൽ ഒന്നും തന്നെ ഈ കരീം എന്ന് വന്നിട്ടുള്ളതിന് ഒരു അസ്ലും കാണുന്നില്ല. വലാഫി ഖൈരിഹ മിമ്മൻ നുഖിൽ അൻഹ, അതേപോലെ തന്നെ ഈ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള റിവായത്തുകൾ വേറെ പലരും ഉദ്ധരിച്ചിട്ടുണ്ട്, അവരിൽ നിന്നൊന്നും തന്നെ ഈ കരീം എന്നുള്ള സിയാദത്ത് വന്നതായി കാണുന്നില്ല ഫല്ലാഹിറോ എന്നിട്ട് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അന്നഹ മുദറജത്തുൻ, അത് യഥാർത്ഥത്തിൽ അധികമായി വന്ന ഒരു തിരികെ കയറ്റപ്പെട്ട ഒരു ഭാഗമാണത്. മിൻ ബഅലി നാസിഖീന അവിത്തോബിഈന, അത് പ്രിന്റ് ചെയ്ത ആളുകളിൽ നിന്നോ അതേപോലെ തന്നെ അത് പകർത്തി എഴുതിയ ആളുകളിൽ നിന്നൊക്കെ സംഭവിച്ചതായിരിക്കാം. അത് അധികമായി വന്ന അത് സിയാദത്താണ്. പൈനഹാലം തെരിത് ഫിത്തബഅത്തിൽ ഹിന്ദിയ, ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന തുർമുദിയുടെ പ്രിന്റുകൾ പോലും ഈ സിയാദത്ത് കാണുന്നില്ല. അല്ലത്തി അലേഹ ഷറഹ് തോഫത്തുൽ അഹ്വദി, മുബാറക് ഫൂരി രചിച്ചിട്ടുള്ള തുർമുദിയുടെ ഷറഹ് തോഫത്തുൽ അഹ്വദി, വലാഫി ഖൈരിഹ, അതിലോ അതേപോലെ തന്നെ മറ്റുള്ളതിലോ ഒന്നും തന്നെ ഈ വർദ്ധനവ് കാണുന്നില്ല. എന്നിട്ട് അദ്ദേഹം അതിനെ സംബന്ധിച്ച് വിശദമായിട്ട്, വളരെ വിശദമായിട്ട് അദ്ദേഹം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ കടന്നു പോകുന്നില്ല. അപ്പോ ആ കരീം എന്നുള്ള സിയാദത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഷെയ്ഖ് അൽബാനി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അഹ്ലുൽ ഇൽമിൽപ്പെട്ട ഇമാം നവവി, ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം, ഇബ്നു ഹജർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പലരും അത് ദുആ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും ഈ സിയാദത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. അത് പിന്നീട് കടന്നുകൂടിയതാണ്. അത് പകർത്തി എഴുതിയിൽ സംഭവിച്ച അബദ്ധമാകാം, പ്രിന്റിംഗിൽ വന്ന അബദ്ധമാകാം എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ഷെയ്ഖ് അൽബാനി സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും അപ്പൊ ഈ ദുആ അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, ഈ ദുആ അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അധികരിപ്പിക്കണം. അള്ളാഹുവെ നീ പൊറുക്കുന്നവനാണ്. അഫ്വുൻ എന്ന പദത്തെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വളരെയധികം പൊറുക്കുന്നവൻ, അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഫത്താണത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിശേഷണമാണത്. അവന്റെ അടിമകൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതും തൗബ ചെയ്യുന്നതും അള്ളാഹുവിന് ഇഷ്ടമാണ്. ആ അടിസ്ഥാനത്തിലുള്ള സിഫത്താണ് അഫ്വുൻ എന്നുള്ളത്. അപ്പൊ അത് എത്ര അധികരിപ്പിക്കുന്നോ അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിലൂടെ, ആയത്തുകളിലൂടെ, മുൻകാലക്കാരുടെ അസറുകളിലൂടെ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ലൈലത്തുൽ ഖദറിന്റെ സവിശേഷതകൾ? ഒട്ടേറെ സവിശേഷതകൾ, ഫളായിലുകളാണ് ഈ ലൈലത്തുൽ ഖദറിലുള്ളത്. ഒരുപാട് ഫളായിലുകളുണ്ട്. ഇതിന്റെ ഫളായിലുകളെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖദർ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു കൊടുത്തിരിക്കുന്നു. അത് തന്നെ മതി ഇതിന്റെ ഫളല് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. വിശുദ്ധ ഖുർആനിൽ ചെറിയൊരു അധ്യായം തന്നെ അള്ളാഹു നൽകിയിരിക്കുകയാണ് സൂറത്തുൽ ഖദർ എന്ന പേരിൽ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ തൻസലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ, പുണ്യങ്ങൾ, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഈ ചെറിയ അധ്യായത്തിലൂടെ അള്ളാഹു വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഖുർആനിൽ ഒരധ്യായം തന്നെ അള്ളാഹു നൽകി. അപ്പൊ അതിൽ നിന്നും ലൈലത്തുൽ ഖദറിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതേപോലെ തന്നെ അള്ളാഹു ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രയോഗിച്ച പല പദങ്ങളും അതിലൊന്നല്ല പറഞ്ഞു മുബാറക്കത്ത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരു അധ്യായം തന്നെ അള്ളാഹു കൊണ്ടുവന്നു. എന്നിട്ട് അതിന്റെ മഹത്വങ്ങൾ വിശദീകരിച്ചു. അത് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവാണ്, അന്ന് മലക്കുകൾ ഇറങ്ങുന്നുണ്ട്, അന്ന് ഉദയം വരെ പ്രഭാതോദയം ഫജ്ർ വരെ സമാധാനമായിരിക്കും. ഈ കാര്യങ്ങളാണ് അതിൽ വിശദീകരിക്കുന്നത്. രണ്ടാമതായി ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ ഖുർആൻ വിശേഷിപ്പിച്ചത് മുബാറക്കത്ത് എന്നുള്ളതാണ്. സൂറത്തു ദുഹാനിലെ 3-4 ആയത്തുകളിൽ അത് കാണാം. ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തിൻ മുബാറക. എന്താണ് മുബാറക്കത്ത്? അനുഗ്രഹീതമായ ഒരു രാവിലാണ് നാം അതിനെ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ആ രാത്രിയെ ഖുർആൻ സൂചിപ്പിക്കുന്നതിന് വേണ്ടി പ്രയോഗിച്ച പദം മുബാറക്കത്ത് എന്നുള്ളതാണ്. അനുഗ്രഹീതമാക്കപ്പെട്ട രാത്രി, ബർക്കത്ത് നൽകപ്പെട്ട രാത്രി എന്ന് ഖുർആൻ അതിന്റെ രാത്രിയെ പ്രയോഗിക്കാൻ വേണ്ടി സൂചിപ്പിച്ച പദപ്രയോഗമാണ് മുബാറക്കത്ത് എന്നുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ രാത്രിയെ പോലും ഖുർആൻ വിശേഷിപ്പിച്ചത് മുബാറക്കത്ത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മഹത്വം അതിലുള്ള അനുഗ്രഹം, ആ രാവിലുള്ള പുണ്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ പദപ്രയോഗം മതി, മുബാറക്കത്തി എന്ന പദപ്രയോഗം. മാത്രമല്ല സൂറത്തുൽ ഖദറിൽ അല്ല പറഞ്ഞത് മുബാറക്കത്തി എന്നല്ല, സൂറത്തുൽ ഖദറിൽ അള്ളാഹു പ്രയോഗിച്ചത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നുള്ളതാണ്. ഖദർ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. ഖദർ എന്ന് പ്രയോഗിക്കാനുള്ള കാരണം, ഖദർ എന്ന് പ്രയോഗിച്ചത് അതിന്റെ ഒരു വിശദീകരണമാണ് യഥാർത്ഥത്തിൽ മുബാറക്കത്തി എന്നുള്ളത്. എന്തുകൊണ്ട് അവിടെ ഖദർ എന്ന് ഖുർആൻ പ്രയോഗിച്ചു? അതിന് വ്യാഖ്യാതാക്കൾ പ്രധാനമായിട്ട് മൂന്ന് നാല് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം സഹീഹായ അഭിപ്രായങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് ഖദറിന്റെ രാവ് എന്ന് പറഞ്ഞു? അതിന് ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നമുക്കതിൽ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം ലൈലത്തുൽ ഖദറിന്റെ മഹത്വമായിട്ട് ഫദലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖദർ എന്ന് പ്രയോഗിക്കാനുള്ള കാരണം സുഹരി, ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വസുമ്മിയത്തു ബിദാലികലി അന്ന ത്വആത് തകൂലു ഫീഹാ ദാതു ഖദരിൻ വസവാബിൻ ജസീൽ. എന്തുകൊണ്ട് ഖുർആൻ അവിടെ ഖദർ എന്ന് പ്രയോഗിച്ചു? അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾക്ക് ഭയങ്കര മഹത്വമുണ്ടാകും. വസവാബിൻ ജസീൽ, അതേപോലെ തന്നെ അതിമഹത്തരമായ പ്രതിഫലം, അതിന് മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യാത്ത പ്രതിഫലവും മഹത്വവും ശ്രേഷ്ഠതയും ആ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ആ രാവിന് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പേര് പറയാനുള്ള കാരണം. അപ്പൊ ആ രാത്രിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, ഒരു മനുഷ്യന്റെ ഇബാദത്തുകൾക്ക് അതിമഹത്തായ പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുക. അതുകൊണ്ടാണ് ആ രാവിന് എന്ത് പറഞ്ഞത്? ഖദറിന്റെ രാവ് എന്ന് പ്രയോഗിക്കാനുള്ള കാരണം. ഇത് സുഹൈലിൽ നിന്നുള്ള വ്യാഖ്യാനമാണ്. അതേപോലെ തന്നെ അബൂബക്കർ അൽ വറാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇതിന്റെ ഈ വാചകത്തിന് സുഹരിയുടെ വാചകത്തിന് അനുബന്ധമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ കർമ്മം കൊണ്ട് ഒരു പ്രാധാന്യവും ഇല്ലാത്തൊരു മനുഷ്യൻ, അയാളുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ തന്നെയല്ല, അയാൾക്കൊരു അള്ളാന്റെ അടുത്ത് ഒരു വിലയും നിലയും അയാൾക്കില്ല. എന്നാൽ യസീറു ഫീ ഹാദിഹിൽ ലൈലത്തി ഇദാ അഹ്യാഹ ദാ ഖദരിൻ, ഈ ഒരൊറ്റ രാത്രി അയാൾ ജീവിപ്പിച്ചാൽ, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ആ രാത്രി അയാൾ ജീവിപ്പിച്ചാൽ ദാ ഖദരിൻ, അയാൾ അള്ളാഹിന്റെ അടുത്ത് വിലയുള്ള, മഹത്വമുള്ള, പുണ്യമുള്ള ആളായിത്തീരുന്നു. അപ്പോ ആ രാത്രിയിൽ ചെയ്യുന്ന അമലുകൾക്ക് അത്രത്തോളം മഹത്വമുണ്ടെന്നർത്ഥം. ഒരു വിലയും നിലയുമില്ലാത്ത മനുഷ്യനും ആ രാത്രിയിൽ അമലുകൾ ചെയ്താൽ അതോടുകൂടി അയാൾക്ക് അതിന്റേതായ മഹത്വം അയാൾക്ക് കൈവരികയാണ്. അപ്പൊ ആ രാത്രിയിൽ ചെയ്യുന്ന പുണ്യങ്ങൾക്ക് ആ പ്രതിഫലം കിട്ടും. അതുകൊണ്ടാണ് അതിന് ഖദറിന്റെ രാവ് എന്ന് ഖുർആൻ പറഞ്ഞത് എന്നുള്ളതാണ് സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെടുന്നത്. ഇതേപോലെ തന്നെ അതിന്റെ രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, എന്തുകൊണ്ട് ഖദറിന്റെ രാവ് എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യാഖ്യാനം, ലിഅന്നല്ലാഹു തആല യൻസിലു ഫീഹാ അൽ ഖൈറു വൽ ബർകതു വൽ മഗ്ഫിറ. ഇത് മൂന്നും ആ രാവിൽ അള്ളറക്കും. ഒന്ന് ഖൈർ, ധാരാളമായിട്ടുള്ള ഖൈർ, തനസ്സലുൽ മലായികത്തു വറൂ ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ്, ഇതിന്റെ ഒരു വ്യാഖ്യാനമാണ്, നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ധാരാളമായിട്ടുള്ള ഖൈറുകള്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ബർക്കത്തുകള്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അത് ധാരാളമായിട്ട് ഈ രാവിലൂടെ ലഭ്യമാകും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അള്ളാഹിന്റെ ഖൈറ് കിട്ടും, ബർക്കത്ത് കിട്ടും, മഗ്ഫിറത്ത് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ആ രാവിന് ഖദറിന്റെ രാവ് അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് എന്നാണ് അതിന്റെ രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം. മൂന്നാമതൊരു വ്യാഖ്യാനം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചത്, ഖല്ലാലിന്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നത്, ഖദറിന് ഖദ്ദറ എന്നൊരർത്ഥമുണ്ട്, ഇടുക്കമുണ്ടാക്കുക, ലയ്യിക്കാക്കുക എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ആ രാവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് മലക്കുകൾ ഒരുപാട് ഇറങ്ങും, അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഹദീസുകൾ വന്നത് നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ രാവ് ലൈലത്തുൽ ഖദറിന്റെ രാവ് അന്നൽ അർള തെളിയിക്കു ഫീഹാ ബിൽ മലായികത്തി, എണ്ണ മറ്റ മലക്കുകൾ ഇറങ്ങുന്നത് കൊണ്ട് അന്ന് ഭൂമി നിറഞ്ഞു കവിയും എന്നുള്ളതാണ്. ഭൂമി ഇടുക്കമുള്ളതായിത്തീരും മലക്കുകളെ കൊണ്ട്, അതായത് അത്രത്തോളം മലക്കുകൾ ഇറങ്ങും. ഖദറ എന്നുള്ളതിന് ഇടുക്കമുണ്ടാക്കുക, ലയ്യഖ എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥത്തിലാണ് ഒരു വ്യാഖ്യാനിച്ചിട്ടുള്ളത് സഹേൽ. അതേപോലെ തന്നെ ഖല്ലാൽ റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി ഇവരുടെയൊക്കെ റിപ്പോർട്ടുകളാണ് കുർത്തുബി എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. അത് ഹദീസുകളിൽ വേറെ ഹദീസുകൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം മലക്കുകൾ അന്ന് ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ്. വാനലോകത്തുള്ള മലക്കുകൾ അള്ളാഹുവിന്റെ ബർക്കത്തും റഹ്മത്തും ഒക്കെ ആയിട്ട് ആ മലക്കുകൾ അന്ന് ഒരുപാട് ഇറങ്ങുകയാണ്. അത് ആ രാവിന്റെ മഹത്വമാണ്. അപ്പൊ ഇങ്ങനെ മലക്കുകൾ ഇറങ്ങുന്നത് കൊണ്ടാണ്, അവതരിക്കുന്നത് കൊണ്ടാണ് അതിന് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറഞ്ഞത് എന്നുള്ളതാണ് അതിന് നൽകപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യാഖ്യാനം. ഇതേപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഖുർത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ ഇതിനെ ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുകയാണ്. ആ രാവിന് അത്രത്തോളം മഹത്വമുണ്ട്, അത്രത്തോളം പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ് അതിന് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറയുന്നത്. ഇതാണ് ഇവരൊക്കെ നൽകിയിട്ടുള്ള വ്യാഖ്യാനം. അപ്പോ ഇതാണ് അതിന്റെ രണ്ടു മൂന്ന് വ്യാഖ്യാനങ്ങൾ. ഇതേപോലെ തന്നെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം ലൈലത്തുൽ ഖദറിന്റെ മഹത്വമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഒന്ന്, ഖുർആനിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു അവതരിപ്പിച്ചു. രണ്ട്, മുബാറക്കത്തായ രാവ് എന്ന് അതിനെപ്പറ്റി വിശേഷിപ്പിച്ചു. മൂന്ന്, ഖദറിന്റെ രാവ് എന്ന് അതിനെപ്പറ്റി വിശേഷിപ്പിച്ചു. അതെന്തുകൊണ്ട് എന്നുള്ളതിന്റെ വിശദീകരണം നമ്മൾ കേട്ടു. ഇനി നാലാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, ലൈലത്തുൽ ഖദറിന്റെ മഹത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാവിലാണ് ഒരു വർഷത്തേക്ക് വേണ്ട ഖളാ ഖദറുകൾ അള്ളാഹു തീരുമാനിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു വർഷത്തേക്ക് വേണ്ട ഖളാ ഖദറുകൾ, ഒരു വർഷത്തേക്ക്, ഒരു വർഷം ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കും, ആ കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തുന്നത്. ഈ ലോകത്ത് എന്തൊക്കെ നടക്കും, ആരൊക്കെ പിന്നെ മരിക്കും, ആരൊക്കെ ജനിക്കും, ആരൊക്കെ എന്തെല്ലാം ചെയ്യും, എത്രത്തോളം എന്നാൽ ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലും അള്ളാഹു രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ഇന്നയാള് ഈ വർഷം ഹജ്ജ് ചെയ്യും, ഇങ്ങനെ ഓരോന്നും. അപ്പോൾ ഒരു വർഷത്തേക്ക് വേണ്ട കലാ കഥറുകൾ ഈ നടപ്പിലാക്കുന്ന, അത് രേഖപ്പെടുത്തി വെക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ലൈലത്തുൽ ഖദർ മുതൽ അടുത്ത ലൈലത്തുൽ ഖദർ വരെ എന്തെല്ലാം നടക്കണം, എന്തെല്ലാം സംഭവിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും എന്ന് അള്ളാഹു രേഖപ്പെടുത്തുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഖളാ ഖദറിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അതിന്റെ റുക്നുകൾ പഠിപ്പിക്കുന്ന ഒന്നാണ് അൽ ഈമാനും ഖദറിലുള്ള വിശ്വാസം എന്നുള്ളത്. അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും, പക്ഷെ ആ ഖളാ ഖദറി എന്നുള്ളത് അതിന്റെ വിശദീകരണങ്ങളുണ്ട്. അത് പല രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞു, ഖദറിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടു മൂന്ന് ഇനമാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, തഖ്ദീറുൽ ആം, അല്ലെങ്കിൽ തഖ്ദീറുൽ അസലി എന്ന് പറയും. ഇതാണ് അതിന്റെ ഒന്നാമത്തത്, തഖ്ദീറുൽ ആം അല്ലെങ്കിൽ തഖ്ദീറുൽ അസലി, ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് തഖ്ദീറുൽ സനവി ഉണ്ട്. അതേപോലെ തന്നെ വേറെന്നുള്ളത് തഖ്ദീറുൽ ഉമരി. ഇങ്ങനെ രണ്ട് മൂന്ന് രൂപത്തിൽ വേറെയും അതിന്റെ വിശദീകരണങ്ങൾ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൂന്ന് രൂപത്തിലാണ് ഖളാ ഖദറിന്റെ ഇനങ്ങളെല്ലാം തിരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതിലൊന്ന് തഖ്ദീറുൽ ആം അല്ലെങ്കിൽ തഖ്ദീറുൽ അസലി. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലോകത്ത് എന്തെല്ലാം നടക്കും, എന്തെല്ലാം സംഭവിക്കും, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും അള്ളാഹു വളരെ കൃത്യമായി മുൻകൂട്ടി തന്നെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എവിടെയാണ്? അത് ലൗഹുൽ മഹ്ഫൂദിലാണ്, അതായത് ഉമ്മുൽ കിതാബിലാണ്. ഇതാണ് തഖ്ദീറുൽ ആം അല്ലെങ്കിൽ തഖ്ദീറുൽ അസലി. ഈ ഉമ്മുൽ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് എന്താണ്? അത് ആകാശഭൂമികളെയും സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അത് വന്നിട്ടുണ്ട്. അത് നമ്മൾ വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കണോ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വിശദമായിട്ട് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇതാണ് ഉമ്മുൽ കിതാബ് അല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ലൗഹുൽ മഹ്ഫൂദിലുള്ളത് അല്ലെങ്കിൽ ഈ ഉമ്മുൽ കിതാബിലുള്ളത് ഒരിക്കലും മാറ്റപ്പെടുന്നില്ല, ഇതിൽ തിരുത്തലുകൾ വരുന്നില്ല. എന്നാൽ ഇതിൽ നിന്ന് പകർത്തി എഴുത്തുണ്ടാവും. ഈ ലൗഹുൽ മഹ്ഫൂദിലുള്ളത് വേറെ ചിലതിലേക്ക് പകർത്തലുണ്ടാവും. ആ പകർത്തലാണ് അടുത്തത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒന്നാമത്തത് ഇതിലൊരിക്കലും മാറ്റങ്ങൾ ഉണ്ടാവില്ല, എന്നാൽ വേറെ ചിലതില് മാറ്റങ്ങൾ വരും. ഖുർആനിൽ തന്നെ അള്ളാഹു അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും രണ്ടാമത്തത്, അപ്പൊ ഒന്നാമത്തേത് ഇതാണ് തഖ്ദീറുൽ ആം, രണ്ടാമത്തേതാണ് ഇത് നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടത് തഖ്ദീറുസ് സനവി. അല്ല എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വർഷത്തിലും ആ വർഷത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് രേഖപ്പെടുത്തുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാവിലെയാണ്. അപ്പോ അത്രത്തോളം മഹത്വം അല്ല തെരഞ്ഞെടുത്തത് ഈ രാവിനെയാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ ആ രാവ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവ് മുതൽ അടുത്ത രാവ് വരെയുള്ള കാര്യങ്ങൾ അല്ല തീരുമാനിക്കുന്നത് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് നടത്തും. അതുകൊണ്ടാണ് ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന പേര് അതിന് കിട്ടുന്നത്. ഇതാണ് അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം. ഇതിന്റെ വ്യാഖ്യാനത്തിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ള നേരത്തെ പറഞ്ഞ നമ്മള് നിവേദനം നമ്മൾ വായിച്ചത്. അദ്ദേഹത്തിലുള്ള ഒരു നിവേദനത്തിൽ കാണാം ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ അങ്ങനെ നടക്കുന്നുണ്ടാവും. അയാളുടെ പേര് ഈ ലൈലത്തുൽ ഖദറിൽ എഴുതിയിട്ടുണ്ടാവും. അല്ലാഹു അയാൾ മരിക്കാൻ പോവുകയാണ്, അയാൾ കൃഷി ചെയ്യുന്നുണ്ടാവും, അയാൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അയാളുടെ പേരാകട്ടത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു, അയാളുടെ ആത്മാവ് ഊരപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, ഇങ്ങനെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ. അതേപോലെ തന്നെ എന്നാള് ഹജ്ജ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തുന്നത് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ്. അപ്പൊ ഈ ലൈലത്തുൽ ഖദറിന്റെ മഹത്വമാണ്. മൂന്നാമതൊന്നുള്ളത് തക്ദീറുൽ ഉംറി, ഒരു മനുഷ്യന്റെ ആയുസ്സുമായി ബന്ധപ്പെട്ടത്. അത് നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് മലക്ക് വരും, എന്നിട്ട് നാല് കാര്യങ്ങൾ രേഖപ്പെടുത്തും: അവന്റെ റിസ്ഖ്, അതേപോലെ തന്നെ അവന്റെ ആയുസ് അവനാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തും എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ വേറെ ഇൻഷാല്ലാ മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷത്തേക്ക് വേണ്ട ഖളാ ഖദറുകൾ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നത് അത് ഈ ദിവസമാണ് എന്നർത്ഥം. അത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള തഫ്സീറുകളിൽ ഒക്കെ അത് കാണാം. തഫ്സീറു സഅദിയിൽ അത് കാണാം, ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അത് കാണാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല് ഈ കാര്യങ്ങൾ കുറെ വിശദീകരിച്ചതിന് ശേഷം എന്താണ് ലൈലത്തുൽ ഖദർ, ആ രാവിന്റെ മഹത്വങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം ഈ കാര്യം, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഒരു വർഷത്തേക്ക് വേണ്ട അള്ളാഹുവിന്റെ ഖളാ ഖദറുകൾ തീരുമാനിക്കപ്പെടുന്നത് ഈ മാസത്തിലാണ്, അല്ല ഈ ദിവസത്തിലാണ്, ലൈലത്തുൽ ഖദറിന്റെ ഈ രാവിലാണ് എന്നുള്ള വാചകം പ്രത്യേകമായിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുദ്ധരിക്കുന്നുണ്ട്. അപ്പോ ഇത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് അള്ളാഹ് പുറത്തുവരും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടാണ്. കാരണം ദുആക്ക് അതിന്റേതായ ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് അത് സംബന്ധമായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ മറ്റൊരു മഹത്വമായിട്ട് പറഞ്ഞത്. ഇതേപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ മറ്റൊരു മഹത്വം ഖുർആൻ അവതരണത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത രാവ് അത് ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. അതാണ് ഇതിൽ അറിയേണ്ട മറ്റൊരു കാര്യം. ഖുർആനിന്റെ അവതരണത്തിന് വേണ്ടി വേറെത്ര മാസങ്ങളുണ്ട്, ആ മാസങ്ങളിൽ ഒരു രാവ് പോലും അള്ളാഹു തെരഞ്ഞെടുത്തില്ല. മറിച്ച് വിശുദ്ധ റമദാൻ, ആ റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാവാണ് ഖുർആനിന്റെ അവതരണത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത്. അപ്പൊ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു ഈ രാവിൽ എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠതയാണ്. ലൈലത്തുൽ ഖദർ എന്ന ഖുർആനിലെ തന്നെ അത് പറഞ്ഞല്ലോ, ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പോ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് അത് വലിയൊരു മഹത്വമാണ് യഥാർത്ഥത്തിൽ. ആ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ ഖുർആനിന്റെ അവതരണത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് രൂപത്തിലാണ് ഖുർആനിന്റെ അവതരണം. അതില് ഒന്ന് ലൗഹുൽ മഹ്ഫൂളിൽ നിന്നും ഒന്നാമത്തെ ആകാശത്തേക്കുള്ള അവതരണം, ഇതാണ് ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. രണ്ടാമത്തെ അവതരണം ഒന്നാമത്തെ ആകാശത്തിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുത്തു 23 കൊല്ലം കൊണ്ട്. ഇതാണ് അതിന്റെ രണ്ടാമത്തെ അവതരണം. അത് യഥാർത്ഥത്തില് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. കാരണം 23 വർഷങ്ങൾ കൊണ്ടാണ് ഖുർആനിന്റെ അവതരണം നടന്നത് എന്ന് പറയും, എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നും പറയും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് യോജിക്കുന്നത്, ഇഖ്തിലാഫ് ഇല്ല എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അതിന്റെ വിശദീകരണമാണ് മുഫസ്സിരീങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇല്ലാ അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ നാം അതിനെ അവതരിപ്പിച്ചു എന്ന് പറയുന്ന അവതരണം, അത് നേരത്തെ പറഞ്ഞ ലൗഹുൽ മഹ്ഫൂദ്, അതിൽ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അള്ളാഹു കലമിനെ സൃഷ്ടിച്ചു വന്നിട്ട് ഖുർആനെ ലൗഹിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ള റിവായത്തുകൾ വേറെ കാണാം. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, വലാ ഖിലാഫ, അഭിപ്രായ വ്യത്യാസമില്ല, അന്നൽ ഖുർആന ഉൻസില, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, മിനൽ ലൗഹിൽ മഹ്ഫൂളി, ലൗഹിൽ മഹ്ഫൂളിൽ നിന്നും, ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിൽ, ജുംലത്തൻ വാഹിദ, അത് ഖുർആൻ മൊത്തത്തിലാണ് ലൗഹുൽ മഹ്ഫൂളിൽ നിന്നും ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അവതരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തിലേക്കാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതായത് ഒറ്റടിക്കല്ല നബിക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്, ഒറ്റടിക്ക് ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടു ഒന്നാമത്തെ ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക്. ഇതാണ് ലൈലത്തുൽ ഖദറിൽ നടന്നത്. സുമ്മ കാന ജിബ്രീലു അലൈഹിസ്സലാം യൻസിലു ബിഹി നജ്മൻ നജ്മൻ ഫിൽ അവാമിരി വന്നവാഹി വലസ്ബാബ്. പിന്നെ ഈ അവതരണത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം 23 കൊല്ലങ്ങൾ കൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ഇന്നെ കാര്യങ്ങൾ അതൊക്കെ അതിന്റേതായ രൂപത്തിൽ ഘട്ടം ഘട്ടമായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുത്തു. അതാണ് 23 വർഷങ്ങൾ കൊണ്ട് നടന്നത്. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നടന്നത് ലൗഹുൽ മഹ്ഫൂളിൽ നിന്നും ബൈത്തുൽ ഇസ്സ, അതായത് ഒന്നാമത്തെ ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്കുള്ള അവതരണമാണ്. അപ്പൊ ഇതിൽ ഖിലാഫ് ഇല്ല എന്നുള്ളതാണ് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇബിൻ ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്വൽ ബാരിയിൽ പറഞ്ഞത് ഇത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഇബിൻ അബ്ബാസിൽ നിന്നുള്ള നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ, അന്നൽ ഖുർആൻ അൽ കരീം, ഖുർആൻ ഉൻസില ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഇറക്കപ്പെട്ടത് ജുംലത്തുൻ വാഹിദ, അതാണ് ജുംലത്തുൻ വാഹിദ, അത് മൊത്തത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മിനൽ ലൗഹിൽ മഹ്ഫൂദ്, അതായത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും, ഇലാ ബൈത്തുൽ ഇസ്സ ഫിസ്സമാഇ ദുനിയ, ഒന്നാമത്തെ ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഖുർആൻ ഒറ്റടിക്ക് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനിയും പറയുന്നത്. ഇതേപോലെ തന്നെ വേറൊരു വ്യാഖ്യാനം ഇതിന് വന്നിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ ഖലം അതിന്റെ ആദ്യ ഭാഗങ്ങൾ അവതരിപ്പിക്കപ്പെടാൻ തുടങ്ങിയതും ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ്. അതായത് ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, അത് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് എന്നുള്ള വേറൊരു വ്യാഖ്യാനം ഇതിന് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ അള്ളാഹു പേനയെ സൃഷ്ടിച്ചു ആദ്യമായിട്ട്, അപ്പൊ അതിന്റെ മുമ്പ് അർശുണ്ടോ അല്ലേ എന്നുള്ളൊരു ചർച്ചുണ്ട്, അർശുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്താണെങ്കിലും അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. അവരുമാ ഖലഖല്ലാഹുൽ ഖലം എന്നുള്ളത് ഹദീസിൽ ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ പേനയെ സൃഷ്ടിച്ചു, ആ പേനയോട് അള്ളാഹു എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എന്ത് ഖുർആൻ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഫി ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ, അതും ലൈലത്തുൽ ഖദറിന്റെ രാവിലെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും മൊത്തത്തിൽ ഖുർആനിന്റെ അവതരണം നടന്നു, അത് ഈ ലൈലത്തുൽ ഖദറിന്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ, ഈ ശ്രേഷ്ഠതകൾ ഓരോന്നും ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത് അദ്ദേഹം നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹം ആ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട്, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഓരോ ശ്രേഷ്ഠതകളും, ഒന്ന് ഈ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പഠിപ്പിക്കാൻ ഒരധ്യായം തന്നെ അള്ളാഹു അവതരിപ്പിച്ചു, രണ്ട് ഈ രാവിന്റെ മഹത്വം പഠിപ്പിക്കാൻ ഈ രാവിനെ പറ്റി മുബാറക്ക അനുഗ്രഹീതമാക്കപ്പെട്ട രാവ് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചു സൂറത്തുൽ ദുഖാനിലൂടെ, മൂന്നാമത് സൂറത്തുൽ ഖദറിലൂടെ ഖദറിന്റെ രാവ് എന്നാണ് ഈ രാവിനെ കുറിച്ച് അള്ളാഹു പ്രയോഗിച്ചത്, അത് പ്രയോഗിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. നാല്, ഖുർആനിന്റെ അവതരണം നടന്നത് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവാണ്, ആ അവതരണത്തിന്റെ ഘട്ടം നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഇതും ലൈലത്തുൽ ഖദറിന്റെ മഹത്വമാണ്. ഇനി ലൈലത്തുൽ ഖദറിന്റെ മഹത്വം, ഇന്നാൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാകമാ ലൈലത്തുൽ ഖദർ, ആ ഈ പ്രയോഗം പോലും ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. വമാ അദ്രാക, അത് സാധാരണ എല്ലാറ്റിനും അത് പ്രയോഗിക്കാറില്ല. മാ അദ്രാക എന്ന പ്രയോഗം ഭാഷയിൽ അത് തഫ്ഹീമിന് വേണ്ടി, തഅ്വീമിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഖുർആനിന്റെ ഓരോ പദങ്ങളും ഓരോ ലഫ്ളുകളും അതിന്റേതായ സവിശേഷതകളുണ്ട്. ഖുർആനിലെ ഒരു പദം പോലും ആവർത്തിച്ചു വന്നിട്ടില്ല, മുത്തറാദിഫാത്തുകൾ ഖുർആനിലില്ല, ഓരോന്നിനും അതിന്റേതായ അർത്ഥങ്ങളുണ്ട്. ഇപ്പോ ഉദാഹരണമായിട്ട് മത്തർ, അതേപോലെ തന്നെ ഖൈസ്, മാ, ഇതൊക്കെ മഴയെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പദങ്ങളാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും ഒപ്പം തന്നെയാണെന്നുള്ളത്, മത്തർ മഴ, മാ മഴ, ഖൈസ് മഴ. പക്ഷെ അതിനൊക്കെ അതിന്റേതായ അർത്ഥത്തിൽ മാറ്റമുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അമാദറാക്ക. അപ്പൊ അദറാക്ക എന്ന പ്രയോഗം ഭാഷയിൽ സാധാരണ ഉപയോഗിക്കാറുള്ളത് അതിനുശേഷം പറയുന്ന കാര്യം അത് വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മാ അദറാക്ക എന്ന് പ്രയോഗിച്ചത്. വൽഖാരിയത്തു മൽഖാരിയ വമാ അദറാക മൽഖാരിയ അൽഹാഖത്തു മൽഹാഖ വമാ അദറാക മൽഹാഖ. അപ്പൊ അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ. അപ്പൊ മാ അദറാക്ക എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? പിന്നീട് പറയാൻ പോകുന്ന കാര്യം അത് വളരെ 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 പതിലുള്ള മഹത്വമുള്ള കാര്യമാണ്. അത് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെ ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദറാക മാ ലൈലത്തുൽ ഖദർ. അപ്പൊ ഇത് ഗൈബിയായ ഒരു കാര്യമാണ്. അപ്പൊ മാ അദറാക, അതിനെ പറ്റി പഠിപ്പിച്ചു തരാണ്. അത് മഹത്തുള്ള കാര്യമാണ്. മാ അദറാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. അപ്പൊ ഇത് ലൈലത്തുൽ ഖദറിന്റെ മറ്റൊരു മഹത്വം, അഞ്ചാമത്തെ മഹത്വം, ആറാമത്തെ മഹത്വം. എന്ത്? ലൈലത്തുൽ ഖദർ എന്നുള്ളത് ആയിരം മാസത്തേക്കാൾ അത് ശ്രേഷ്ഠമാണ്. ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. അത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അവര് ഏതാണ്ട് 83 വർഷം ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ, ആ അമലുകളുടെ കൂലി പ്രതിഫലം ഒറ്റ രാവ്. അത്രത്തോളം മഹത്വം ഈ രാവിനുണ്ട് എന്നുള്ളതാ. അപ്പൊ ഇത് അതിന്റെ അഞ്ചാമത്തെ മഹത്വം. ഏത്? ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഈ രാവ്. എന്നിട്ടോ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. അടുത്ത മഹത്വം പറയുന്നു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ. അന്ന് മലക്കുകൾ ഇറങ്ങും, അതേപോലെ തന്നെ റൂഹും ഇറങ്ങും. അപ്പൊ ഈ ലൈലത്തുൽ ഖദറിന്റെ ആറാമത്തെ മഹത്വമാണ്. അന്ന് മലക്കുകൾ ഇറങ്ങും, അതേപോലെ തന്നെ റൂഹും ഇറങ്ങും. അത് ഈ രാവിന്റെ ഒരു മഹത്വമായിക്കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അനുഗ്രഹങ്ങളുമായി അള്ളാഹുവിന്റെ റഹ്മത്തുമായിട്ട് മലക്കുകൾ ഇറങ്ങുമെന്നുള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, ഈ രാവിന് ഖദറിന്റെ രാവ് എന്ന് പേര് പറയാൻ കാരണം എന്താണ് എന്നുള്ളതിന്റെ വ്യാഖ്യാനങ്ങൾ സൂചിപ്പിച്ചപ്പോ നമ്മൾ പറഞ്ഞു, അന്ന് ഭൂമി ലോകം മലക്കുകളെ കൊണ്ട് നിറയും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വിശദീകരണമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ വിശദീകരിച്ചു പോയി. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഐ എന്താണ് ഇവിടെ മലക്കുകൾ ഇറങ്ങും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, യക്സുറു തനസ്സലുൽ മലായിക ഫീ ഹാദിഹി ലൈലത്തി. ഈ രാത്രിയിൽ മലക്കുകൾ ധാരാളമായിട്ട് ഇറങ്ങുന്നത്, ധാരാളമായിട്ട് മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ലിക്കസ്സിറത്തി ബർക്കത്തിഹ, ഈ രാത്രിയുടെ ബർക്കത്ത് കൊണ്ടാണത്. നേരത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? സൂറത്തു ദുഖാലല്ല പറഞ്ഞത്, പിന്നെ അൻസലാ ഫീ ലൈലത്തി മുബാറക. അപ്പോ ഈ രാത്രിയുടെ അത്രത്തോളം അനുഗ്രഹീതമാണ് ഈ രാവ്. അപ്പൊ ആ രാവിന്റെ അനുഗ്രഹം അത്രത്തോളം ഉണ്ടായത് കൊണ്ടാണ് അന്ന് മലക്കുകൾ ധാരാളമായിട്ട് ഇറങ്ങുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ മലായികത്തിൽ തനസ്സലൂന, അവര് മലക്കുകൾ വെറുതെ ഇറങ്ങി വരില്ല, അവരുടെ ഇറങ്ങി വരുന്നത് തനസ്സലുൽ ബർക്ക വ റഹ്മ. ആ മലക്കുകൾ ഇറങ്ങുമ്പോൾ അവരുടെ കൂടെ ബർക്കത്തുണ്ടാകും, റഹ്മത്തുണ്ടാകും. ഏതുപോലെ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ മലക്കുകൾ ഇറങ്ങുന്നത് പോലെ റഹ്മത്തുമായിട്ടും ബർക്കത്തുമായിട്ടാണ് എന്ത് ചെയ്യുക, മലക്കുകൾ ഇറങ്ങുക. ഇനി ഈ വിഷയത്തിൽ ഇബ്നു ഖുസൈമ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ലൈലത്തുൽ ഖദരി ലൈലത്തു സാബിഅ ഔ താസിഅ വഇശ്രീൻ. ലൈലത്തുൽ ഖദരി എന്നുള്ളത് 27നോ 29നോ. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് വഇന്നൽ മലായിക തിൽക്കൽ ലൈല, ആ രാത്രിയിൽ ഭൂമി ലോകത്തുണ്ടാകുന്ന മലക്കുകൾ അക്സറു ഫിൽ അർളി മിൻ അദദിൽ ഹസ, ഭൂമിയിലുള്ള മണൽത്തരികളേക്കാൾ, ഭൂമിയിലുള്ള ചെൽക്കല്ലുകളേക്കാൾ, ചെറിയ ചെറിയ കല്ലുകളേക്കാൾ, അത്രത്തോളം മണൽത്തരികളേക്കാൾ മലക്കുകൾ അന്ന് ഈ ലോകത്തേക്ക് ഇറങ്ങും. വൽ മലായികത്തു തനസ്സലു ബിറഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടായിരിക്കും. അതേപോലെ തന്നെ വൽ ബർക്കാത്ത് വസ്സഖീന, ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടൊക്കെ മലക്കുകൾ, ഇത്രത്തോളം മലക്കുകൾ ഇറങ്ങിയിട്ട് ആ ഭൂമി വേർപ്പ് മുട്ടും എന്നുള്ളതാണ്. മിൻ കുല്ലി അംറ്, ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖൈർ കൊണ്ട്, അതേപോലെ തന്നെ റഹ്മത്ത് കൊണ്ട്, അതേപോലെ തന്നെ ബർക്കത്ത് കൊണ്ട് മലക്കുകൾ ഇറങ്ങും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ. അപ്പൊ ഇത് ലൈലത്തുൽ ഖദറിന്റെ മറ്റൊരു മഹത്വമാണ്. ആ രാവിന്റെ മഹത്വം കൊണ്ട് മാത്രം ഇത്രത്തോളം മലക്കുകൾ ഇറങ്ങാണ്. അപ്പൊ ഇതാണ് ലൈലത്തുൽ ഖദറിന്റെ മറ്റൊരു മഹത്വം. റൂഹ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. അപ്പൊ മലക്കുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം പെടില്ലേ? പെടും. പിന്നെന്തുകൊണ്ട്? അത് ജിബ്രീൽ അലൈഹിസ്സലാമിന് മഹത്വമുണ്ട്, മലക്കുകളുടെ കൂട്ടത്തിൽ പ്രത്യേക സ്ഥാനമുള്ള മലക്കാണ്. ഖുർആനിലത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സിംഹാസനത്തിന്റെ അടുത്ത് ഉന്നതമായ സ്ഥാനമുള്ള ആളാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നൊക്കെ ഖുർആൻ പല സന്ദർഭങ്ങളിലായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മഹത്വം കൊണ്ടാണ് മലക്കുകളുടെ കൂടെ വർ റൂഹു അതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് റൂഹ് എന്നുള്ളത് ഖുർആനിൽ തന്നെ വേറെ സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് തനസലുൽ മലായികത്തു വർറൂഹ ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ്. അപ്പൊ അത് ആ രാവിന്റെ മഹത്വമാണ് എന്ന് മലക്കുകൾ ധാരാളമായിട്ട് ഇറങ്ങും കാരുണ്യമായിട്ട് എന്നുള്ളത്. ഇനി സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ, അന്ന് സലാം ഉണ്ടായിരിക്കും. എന്താണ് അന്നുള്ള സലാം? ഒരുപാട് വ്യാഖ്യാനങ്ങളാണ് അതിന് മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ളത്. അന്ന് ഫജർ വരെ അന്ന് സമാധാനമായിരിക്കും. എന്താണ് അന്ന് സലാം എന്നുള്ളതിന്റെ അർത്ഥം? ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി സലാം എന്ന പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഹിയ സാഅത്തുൻ, അതൊരു സമയമാണ്. ലാ യസ്തതീഉ ശൈത്താനു അൻ യഅമല ഫീഹാ സുഅൻ, ഒരു തിന്മ പോലും പ്രവർത്തിക്കാൻ ആ സമയത്ത് ശൈത്താന് സാധ്യമല്ല. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ ആ രാവിന്റെ മഹത്വമാണ് സലാം. മലക്കുകൾ ഇറങ്ങും സലാം, അന്ന് ഫജർ വരെ സലാമായിരിക്കും. ആ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വ്യാഖ്യാനം അതാണ്, അതൊരു സമയമാണ്. ശൈത്താന് അതിൽ ഒരു തിന്മയും, ഔ യഅമലു അദാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശൈത്താന് സാധ്യമല്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ശഅബിയിൽ നിന്നുള്ള രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ കാണാം എന്താണ് സലാം. തസ്ലീമുൽ മലായിക ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ മലക്കുകൾ സലാം പറയും. അല അഹ്ലിൽ മസാജിദി, പള്ളിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് സലാം പറയും. ഹത്തായത്തുൽ അൽ ഫജർ, ഫജർ വരെ ആ മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ള മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം, ഫീ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ തുസഫദു മറദത്തുൽ ജിൻ വതുഅല്ലു ഇഫ്രീതുൽ ജിൻ. ഇത്താൻമാരുടെ കൂട്ടത്തിൽ ഒരുപാട് കാറ്റഗറികളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന, മൊട്ട് കാണിക്കുന്ന ഇഫ്രീസ്, അതേപോലെ തന്നെ അവരിൽപ്പെട്ട മനുഷ്യരെ തിന്മയിലേക്ക് കൂടുതൽ കൊണ്ടുപോകുന്ന മറദത്തുൽ ജിന്നിനെയൊക്കെ അള്ളാഹു ആ രാത്രിയിൽ ബന്ധിപ്പിക്കും എന്നുള്ളതാണ് വേറൊരു വ്യാഖ്യാനം വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അന്ന് ഒരു ഉപദ്രവവും ആർക്കുണ്ടാവില്ല, അത് മൊത്തത്തിൽ സമാധാനത്തിന്റെ രാവാണ് എന്നുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ എന്നുള്ളത്. അപ്പൊ ഇത് ലൈലത്തുൽ ഖദർ എന്ന രാവിന്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം, അപ്പൊ ഇത്രത്തോളം ആറ് ഏഴ് ശ്രേഷ്ഠതകൾ നമ്മൾ എണ്ണി പറഞ്ഞു. ഈ രാവിന്റെ ശ്രേഷ്ഠതകൾ ഇത്രത്തോളം പഠിപ്പിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹദീസിൽ, ഇന്ന ഹാദ ശഹറ ഖദ് ഹളറക്കും, ഈ റമദാൻ മാസം സമാഗതമാകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് അതിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഈ മാസം നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ, ഈ മാസത്തിൽ ഒരു രാവുണ്ട്. ഖൈറു മിൻ അൽഫി ശഹർ, ആ രാവ് എന്നുള്ളത് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. എന്നിട്ട് പറഞ്ഞത് മൻ ഹുരിമഹ, ആ രാവിന്റെ ശ്രേഷ്ഠത ആർക്ക് തടയപ്പെട്ടോ, ഫഖദ് ഹുരിമൽ ഖൈറക്കുല്ല, അവനെല്ലാ ഖൈറുകളും തടയപ്പെട്ടിരിക്കുന്നു. പെരുമാജ ഉദ്ധരിച്ച് ഷെയ്ഖ് അൽബാനി സ്വയാക്കിട്ടുള്ള ഹദീസ്. അപ്പോ ആ രാവുണ്ട്, ആ രാവ് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ആ രാവിന്റെ ഖൈറ് ആർക്ക് തടയപ്പെട്ടോ അവനെല്ലാവിധ ഖൈറുകളും തടയപ്പെട്ടിരിക്കുന്നു. ഇത് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ റമദാനിൽ നിസ്കരിക്കണമെന്ന് ഹദീസിലുണ്ട്. പക്ഷേ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പ്രത്യേകം അത് കൽപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് കൽപ്പിച്ചിട്ടുണ്ട്. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബി, അത് പ്രത്യേകം പറഞ്ഞതാണ്. ഏത് ആരാണോ ലൈലത്തുൽ ഖദറിന്റെ രാവിലിൽ നിന്ന് നമസ്കരിക്കുന്നത് അവന്റെ മുമ്പുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ ഇതൊക്കെ ഈ ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠതയാണ്. നമ്മളിവിടെ 7-8 കാര്യങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഈ രാവിൽ ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ആ പ്രാർത്ഥനന്റെ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളതാണ് ആ പ്രാർത്ഥന. അതിൽ വൈഫ് ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു, അതാരും ചൊല്ലേണ്ടതുമില്ല. അപ്പോ ഈ 7-8 ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ ഈ ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠതയാണ്. ഇനി എന്താണ് ലൈലത്തുൽ ഖദർ? ആ ലൈലത്തുൽ ഖദറിന് എത്രത്തോളം മഹത്വമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ലൈലത്തുൽ ഖദർ? അത് കൃത്യമായി നിർണയിക്കാൻ നമുക്ക് സാധ്യമല്ല. ലൈലത്തുൽ ഖദർ എന്താണ് എന്നുള്ളത് കൃത്യമായി നിർണയിക്കാൻ നമുക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് എന്നുള്ള അറിവ് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നായിരുന്നു ലൈലത്തുൽ ഖദർ? ആ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവ് എന്നാണ് ആ ഖബർ, ആ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹിവസല്ലമക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് ഉയർത്തപ്പെട്ടു. രണ്ട് മൂന്ന് കാരണങ്ങളാണ് അതിന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹിവസല്ലമക്ക് അറിവുള്ള വഹിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് ഉയർത്തപ്പെട്ടു. ഈ ഹദീസ് വെച്ചിട്ടാണ് ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുള്ളത്. എന്ത് ലൈലത്തുൽ ഖദർ ഇനി ഉണ്ടാവില്ല, അത് സംഭവിച്ചു എന്നുള്ളത് ഈ ഹദീസ് വെച്ചിട്ടാണ് ചില ആൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്യാറ്. നമ്മൾ ഫസ്റ്റ് വിശദീകരിച്ചു എന്താന്നുള്ളത്, ആരാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നുള്ളത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഈ ഹദീസിലുള്ളത് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, എന്ത്, അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്നാണ് എന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തരുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള അറിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. അത് അറിയിച്ചു തരുന്നതിന് വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീന, ആ സന്ദർഭത്തിലാണ് മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ തമ്മിൽ ശണ്ട കൂടുന്നത്, കലഹിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അതോടുകൂടിയിട്ട് അത് ഉയർത്തപ്പെട്ടു. ഇതാണ് അതിന്റെ ഒരു കാരണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഖറജ്തു ലിഖ്ബിറകും ബിലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ ആ രാവ് എന്നാണ് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുറപ്പെട്ടു വന്നത്. ഫുലാനും ആ സന്ദർഭത്തിൽ അത് ആ രണ്ടാളുകൾ പരസ്പരം കലഹിക്കുന്നു, ഫറുഫിയത്ത്, അങ്ങനെ അത് ഉയർത്തപ്പെട്ടു. വഅസാ യകൂന ഖൈറല്ലക്കും, അത് നിങ്ങൾക്ക് ഖൈറായേക്കാം. അതുകൊണ്ട് ഫൽതമിസുഹ ഫി തിസ്ഇ വസ്സബ്ഇ വൽഖംസി, 9, 7, 5 നിങ്ങൾ അതിനെ അന്വേഷിക്കണം. അപ്പൊ ഈ ഹദീസിലുള്ളത് ലൈലത്തുൽ ഖദർ എന്നാണ് അറിവ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അത് ആ അറിവ് ഉയർത്തപ്പെട്ടു. ലൈലത്തുൽ ഖദർ അല്ല ഉയർത്തപ്പെട്ടിരിക്കുന്നത്, ഇത് വെച്ചിട്ട് ദുർവ്യാഖ്യാനിക്കുകയാണ്. ലൈലത്തുൽ ഖദർ അല്ല ഉയർത്തപ്പെട്ടിരിക്കുന്നത്, മറിച്ച് ലൈലത്തുൽ ഖദർ എന്നാണ് ആ അറിവ് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാരണം പറഞ്ഞത് രണ്ടാളുകൾ കലഹിക്കാണ്. അപ്പൊ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ കലഹം എന്നുള്ളത് ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, തർക്കിക്കുക എന്നുള്ളത്. അത് എന്ത് കാര്യത്തിന്റെ പേരിലാണെങ്കിലും അത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടുള്ള വർക്കത്ത് നഷ്ടപ്പെടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ വമ്പിച്ച ഒരനുഗ്രഹം, നമ്മൾ നേരത്തെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു, ആ മഹത്വം നഷ്ടപ്പെട്ടത് ഈ രണ്ടാളുകളുടെ കലഹം കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ തർക്കം അനുവദിച്ചിട്ടില്ല. അത് ദീനിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു കാര്യം ഒരാൾ ചോദിച്ചാൽ തെളിവ് സഹിതം ആ കാര്യം ബയാൻ ചെയ്തു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക എന്നല്ലാതെ പിന്നെ കുതർക്കം അതിൽ ഇസ്ലാമിൽ സ്ഥാനമല്ല. പിന്നെന്ത് ചെയ്യുക, അവൻ അവന്റെ പാട്ടിന് പോകുക, ലക്കും ദീനിക്കും വലിയ ദീൻ എന്നുള്ള അർത്ഥത്തില് അത്രയേ ഉള്ളൂ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. കുതർക്കം എന്നുള്ളത് പിന്നീട് മനുഷ്യൻ എന്ത് ചെയ്യും, ദലാലത്തേക്ക് കൊണ്ടുപോകും. തെളിവുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക, ബസ് ഖലാസ്, ബാക്കി മഹൽ സലാമ, അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ. അപ്പൊ ഒരു കാരണം പറയുന്നത് ഇതാണ്. രണ്ടാമതൊരു കാരണം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാല്, ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചുള്ള അറിവ് എനിക്ക് കിട്ടി, ഉരീതു ലൈലത്തുൽ ഖദർ, എനിക്കത് കാണിക്കപ്പെട്ടു. സുമ്മാ ഖലനി ബഅദു അഹ്ലി, പക്ഷെ എന്റെ ഭാര്യമാര് ചിലർ എന്നെ വിളിച്ചുണർത്തി. അപ്പൊ അത് സ്വപ്നത്തിലാണ്, അതെന്താന്നുള്ളത് അറിയിപ്പ്. പ്രവാചകന്മാരുടെ സ്വപ്നം അത് വഹയാണ്, അത് സല്ലല്ലാഹുവിനെ അറിയിക്കപ്പെട്ടു. പക്ഷെ ആ സന്ദർഭത്തിൽ ചില നബിയുടെ ഭാര്യമാരിൽ ഒരാള് നബിസ്വല്ലമെ വിളിച്ചുണർത്തി, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനത് മറന്നുപോയി. ഈ ഹദീസും മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഒക്കെ സഹീഹ് ഹദീസുകൾ തന്നെയാണ്. അപ്പൊ തന്നെ അതിന്റെ രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത്, ഇത് രണ്ട് വ്യത്യസ്തമായ കാരണങ്ങളല്ല, ഇതിനെ പണ്ഡിതന്മാർ ജംഅ് ചെയ്തിട്ടുണ്ട്. സല്ലല്ലാഹു അങ്ങനെ സ്വപ്നം കണ്ടു, പിന്നീട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് രണ്ടാളുകൾ കലഹിക്കുന്നത് കണ്ടത്. അങ്ങനെ പണ്ഡിതന്മാർ അതിനെ ജംഅ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും പിന്നെ ഇത് ഇങ്ങനെ കലഹിക്കുക എന്നുള്ളത് അനുഗ്രഹം, അള്ളാഹിന്റെ ബർക്കത്ത്, അള്ളാഹിന്റെ റഹ്മത്ത് നഷ്ടപ്പെടാൻ കാരണമായി തീരും എന്നുള്ളത് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്താണെങ്കിലും അപ്പൊ അതെന്നാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് ആ വിവരം ഉയർത്തപ്പെട്ടു. അപ്പൊ ഇനി അതെന്താണ്, പിന്നീട് നമുക്കത് മനസ്സിലായി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത് റമദാനിലാണ്. അത് റമദാനിൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ട് ആദ്യത്തെ പത്ത് ലൈലത്തിക്കാത്തിരുന്നു. ആദ്യം ഇതെന്നാണെന്നുള്ളത് അറിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ട് ഒന്നാമത്തെ പത്തിൽ ആദ്യ പത്തിൽ എന്ത് ചെയ്തു, ഈത്തിക്കാഫിരുന്നു. പക്ഷേ പിന്നീട് പറഞ്ഞു ആദ്യത്തെ പത്തിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും കൂട്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടി, ഒക്കെ ഹദീസിൽ കാണാം. അങ്ങനെ രണ്ടാമത്തെ പത്തില് ഈത്തിക്കാഫിരുന്നു. പക്ഷേ ലൈലത്തുൽ ഖദർ അന്നുമല്ല എന്ന വഹയി കിട്ടി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിപ്പ് കിട്ടിയത് അവസാനത്തെ പത്തിലാണ്. അങ്ങനെ ആ പത്തില് അവർ ഈത്തിക്കാഫിരുന്നു, അവർക്ക് ലൈലത്തുൽ ഖദർ തന്നെ കിട്ടി എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ആ ഹദീസ് നമ്മൾ ഉദ്ധരിക്കും. അപ്പൊ അങ്ങനെ അവസാനത്തെ പത്തില എന്നുള്ളത് ഈ ഹദീസ് നമുക്ക് മനസ്സിലായി. അപ്പോ ലൈലത്തുൽ ഖദർ എന്നുള്ളത് അത് റമദാനിലാണ്, അത് റമദാനിൽ തന്നെ അവസാനത്തെ പത്തിലാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അവസാനത്തെ പത്തിൽ എന്താണ്, അതില് അവസാനത്തെ പത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഒറ്റയായ രാവുകൾക്ക് കൂടുതൽ അതിന്റെ ശ്രേഷ്ഠത ഉണ്ട്. അതേപോലെ തന്നെ ഇതിനെ ഹാസാക്കി ഹാസാക്കി പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തില് റമദാനിൽ, പിന്നെ പറഞ്ഞു അവസാനത്തെ പത്തിൽ, പിന്നെ പറഞ്ഞു ഒറ്റയായ രാവുകളിൽ, പിന്നെ പണ്ഡിതന്മാർ ഒന്നുകൂടി ഹാസാക്കിയിട്ട് പറഞ്ഞു ഇരുപത്തിയേഴാം രാവിൽ. എന്നാൽ ഇങ്ങനെ ഹാസാക്കി പറഞ്ഞതുകൊണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അത് ഇരുപത്തിയേഴാം രാവിനാണ് എന്നുള്ളതാണ്. എന്നാൽ ഇരുപത്തിയേഴാം രാവിന് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അത് പറ്റൂല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ എന്ത് ചെയ്യും, ഇരുപത്തിയേഴാം രാവിന് അന്ന് പ്രത്യേക പരിപാടികൾ, അന്ന് പള്ളിയിൽ തന്നെ അറിഞ്ഞു കവിയും, അന്ന് പ്രത്യേകമായ ആഘോഷങ്ങൾ തന്നെയായിരിക്കും പല നാളുകൾ, അതൊക്കെ ഖുറാഫാത്തുകൾ വിദഅത്തുകൾ. അപ്പൊ ഇരുപത്തിയേഴാവിന് എന്നുള്ളത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് ശക്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴാവിനാണെന്നുള്ളത്. എന്നാൽ ഇരുപത്തിയേഴാം രാവിന് തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് ഉറപ്പിക്കാൻ നമുക്കൊരു തെളിവില്ല. എന്തുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റൂല? ഇരുപത്തിയേഴാം രാവല്ലാത്ത രാവുകളിൽ അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട് സ്വഹാബത്തിന്, പിന്നെങ്ങനെ നമ്മൾ ഉറപ്പിക്കാം? ലൈലത്തുൽ ഖദർ ഇരുപത്തിയേഴാം രാവിനല്ലാത്ത രാവുകളിൽ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട്. അവര് ശരിക്കും അവർക്ക് ആ ലൈലത്തുൽ ഖദർ ആണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ലൈലത്തുൽ ഇരുപത്തിയേഴാം രാവല്ലാത്ത രാവുകളിലും. അപ്പൊ പിന്നെ അത് ഇരുപത്തിയേഴാം രാവിനെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താ? ഇപ്പൊ ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാ, ഇരുപത്തിയൊന്നാം രാവിന് അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട്, ആ പുണ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഏത് ഹദീസിൽ? ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്ത അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അത് കാണാം. അതിൽ അദ്ദേഹം പറയുന്നത്, അങ്ങനെ ഞങ്ങൾ അങ്ങനെ എത്തിക്കാത്തിരുന്നു, എന്നിട്ട് അങ്ങനെ അവസാനത്തെ പത്തിൽ ഞങ്ങൾ എത്തിക്കാത്തിരുന്നു. ആ സമയത്തിൽ അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ന് ഇന്നി റഅയ്തു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എനിക്ക് കാണിക്കപ്പെട്ടു, എന്നാൽ ഞാനത് മറന്നു. വൈന്നി റഅയ്തു, ഞാൻ കണ്ടു, അന്നി അസ്ജുദു ഫീ തീനിൻ വമാഇൻ, ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഞാൻ ചെളിവെള്ളത്തിലും, ഞാൻ ചെളിവെള്ളത്തിൽ, മണ്ണിലും ചെളിയിലും, ചെളിവെള്ളത്തിൽ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു, ഞാൻ കണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇരുപതാമത്തെ ദിവസം ആ ദിവസം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് ചെളിവെള്ളത്തിൽ ഞാൻ സുജൂദ് ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ അതിനെ അന്വേഷിക്കണം എന്നാണ് ഹദീസിന്റെ. എന്നിട്ട് ആ ഹദീസ് നിവേദനം ചെയ്ത സഹാബി പറയുന്നു, അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു പറയുന്നു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് ആകാശത്ത് ആകാശം തെളിഞ്ഞ ആകാശമായിരുന്നു. അദ്ദേഹം പറയുന്നത്, വമാനറ ഫിസ്സമായി ഖസ, മേഘത്തിന്റെ ഒരു പൊട്ടുപോലും ഒരു അല്പമേഘം പോലും ആ സമയത്ത് ആകാശത്തുണ്ടായിരുന്നില്ല. അങ്ങനെ നമസ്കാരമായി, വലൂദിയ ബിസ്വല, നമസ്കാരത്തിന് വിളിക്കപ്പെട്ടു. പെട്ടെന്ന് വസാറ സഹാബുൻ സമുത്തിർന്ന, പെട്ടെന്ന് മേഘങ്ങൾ, ശക്തിയായിട്ട് മേഘങ്ങൾ വന്നു, അതിശക്തമായ മഴ വർഷിച്ചു. ഹത്ത അസാല സഖഫുൽ മസ്ജിദ്, പള്ളി ചോർന്നൊലിച്ചു. വഹുവ മിൻ ജരീദിൻ നഖലി, അന്ന് പള്ളി ഇത്തപ്പന പട്ടൽ കൊണ്ടുണ്ടാക്കിയതായിരുന്നു, ആ പള്ളി ചോർന്നൊലിച്ചു. എന്നിട്ട് ആ സഹാബി പറയുന്നു, ഫറായിത്തു, അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചു, ഫറായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ ഞാൻ കണ്ടു, യസ്ജുദു ഫിത്തീനി ഫൽമായി, ആ ചെളിവള്ളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്നതായി. ഹത്ത നദർത്തു ഇലാ അസരിത്തീനി ഫി അർനബതിഹി വജബ്ഹതിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആ നെറ്റിത്തടത്തിലും മൂക്കിലും ആ ചെളിവള്ളം ഞാൻ കണ്ടു എന്ന് അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു പറയാണ്. ഇത് 21-ാം രാവിലാണ്. ഇത് ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെങ്ങനെ 27-ന് മാത്രം, അതിന് കൂടുതൽ പ്രാധാന്യം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ 21-ാം രാവിലെ ലൈലത്തുൽ ഖദർ അവർക്ക് കിട്ടി, അവർക്കത് അനുഭവിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലൈലത്തുൽ ഖദർ അന്ന് ഞാൻ ചെളിവള്ളത്തിൽ സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നുള്ളത് പറഞ്ഞു കൊടുത്താണ്. ഇതേപോലെ തന്നെ അപ്പൊ 21-ന് അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടി എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലായി. ഇനി ഇതേപോലെ തന്നെ 23-നും അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട്. 23-ന് അത് അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസാണ്. അപ്പൊ 21-ന് കിട്ടി എന്നുള്ളത് ഹദീസിൽ വന്നു. ഇനി 23-ന് ഇതേ ഹദീസ് തന്നെ, ആ ഹദീസിൽ വേറെ റിവായത്ത് കൂടെ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു പറയുന്ന റിവായത്തിൽ കാണാം, ഫമുതിർന ലൈലത സലാസിം വഇശരീന, 23-ന്റെ അന്ന് ഞങ്ങൾക്ക് മഴ ലഭിച്ചു. അദ്ദേഹം പറയുന്നുണ്ട് ഇത് 23-ന്റെ അന്നാണ്. അപ്പൊ 23-ന്റെ അന്ന്, ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് തന്നെയാണ്, തബ്രാനി ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ 23-ന്റെ അന്നും അവർക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ട്. ഇനി 25-ന്റെ അന്ന്, 25-ന്റെ അന്നും ലൈലത്തുൽ ഖദർ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെ? ഖുർആനിന്റെ അവതരണം നടന്നത് 25-ാം രാവിലാണ്. അപ്പൊ 25-നും ആ ലൈലത്തുൽ ഖദർ, ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നാണല്ലോ, ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നാം ഖുർആൻ അവതരിപ്പിച്ചു, അതെന്നാ? അത് 25-നാണ്. പിന്നെ എങ്ങനെ അത് ഉറപ്പിക്കും? 25 തന്നെയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഉറപ്പിക്കും? ഖുർആനിന്റെ അവതരണം നടന്ന ആ വർഷം അന്ന് ലൈലത്തുൽ ഖദർ 25-ന്. അത് ഹദീസിൽ കാണാം, വാസിലത്ത് ബിനുൽ അസ്ഖാൽ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മുമ്പുള്ള വേദനന്ദങ്ങൾ ഇറക്കപ്പെട്ടത് എന്നൊക്കെയാണ് ലൈലത്തുൽ ഖദർ ആ ദിവസങ്ങൾ പറഞ്ഞു. എന്നിട്ട് വഉൻസിലൽ ഫുർഖാൻ, ഫുർഖാൻ അവതരിപ്പിക്കപ്പെട്ടു. അല്ലെ, അർബഇൻ വഇശരീന ഖല്ലത് മിൻ റമളാൻ, 24, അതായത് 25 അന്നാണ് ഫുർഖാൻ അവതരിപ്പിക്കപ്പെട്ടത്. ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് സ്വഹീഹാക്കിയിട്ടുണ്ട്. അപ്പൊ 25-നും ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ അന്ന് ഖുർആന്റെ അവതരണത്തിന്റെ അന്ന് ലൈലത്തുൽ ഖദർ 25-ാം രാവിനാണ്. ഇതേപോലെ തന്നെ ഇനി 27-ാം രാവിന്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, 27-ാം രാവിന് ഭൂരിഭാഗം ആളുകളും അത് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ് 27-ാം രാവിന്. അദ്ദേഹം അത് തറപ്പിച്ചു പറയുന്നുണ്ട്, 27-ാം രാവിന് തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. അദ്ദേഹത്തോട് സിർറ് ഇബ്നു ഹുബൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, എന്ത്? ഇന്ന അഖാക ഇബ്നു മസ്ഊദ് യഖൂലു, താങ്കളുടെ സഹോദരൻ ഇബ്നു മസ്ഊദ് പറയുന്നുണ്ടല്ലോ, വർഷം മുഴുവനും രാത്രി നിസ്കരിച്ചെങ്കിലേ പുണ്യം ചെയ്തെങ്കിലേ ലൈലത്തുൽ ഖദർ കിട്ടുള്ളൂ എന്ന് ഇബ്നു മസ്ഊദ് പറയുന്നുണ്ടല്ലോ. എന്താ ഇബ്നു മസ്ഊദ് അങ്ങനെ പറയാൻ കാരണം? ഇബ്നു കഅബിനോട് ചോദിക്കാണ്. ഫഖാല, അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഹിമഹുല്ലാഹ്, അല്ലാഹു ഇബ്നു മസ്ഊദിന് കരുണ ചെയ്യട്ടെ, അറാദ അല്ലാ യത്തക്കിലന്നാസു, അദ്ദേഹം വിചാരിച്ചത് ജനങ്ങള് തവക്കുലാക്കരുത്, അത് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വർഷം മുഴുവനും നിസ്കരിക്കണം, എന്നാലെന്താകുള്ളൂ, ലൈലത്തുൽ ഖദർ കിട്ടുള്ളൂ എന്ന് ഇബ്നു മസ്ഊദ് പറയാനുള്ള കാരണം അതാണ്, ജനങ്ങള് തവക്കുലാക്കാതിരിക്കാൻ. കാരണം ലൈലത്തുൽ ഖദർ എന്താണെന്ന് പറഞ്ഞു കൊടുത്താല് ആ രാത്രി മാത്രം ജനങ്ങൾ ഇബാദത്ത് ചെയ്യും, അതില്ലാതിരിക്കാൻ. അപ്പൊ ജനങ്ങൾ അതിൽ മത്സരിക്കണം, കൂടുതൽ അമലുകൾ ചെയ്യണം. ബലമേൽപ്പിക്കുക. ആ ഒരു ദിവസം മാത്രം എന്താണ്, ആ ദിവസം മാത്രം കർമ്മങ്ങൾ ചെയ്തിട്ടിരിക്കും. അപ്പൊ അത് അത് ഇല്ലാതിരിക്കാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ. എന്നിട്ട് ഉബൈബിന് കഥ പറഞ്ഞു കൊടുക്കുന്നത്, അമാ നിങ്ങൾ അറിയണം, ഇന്നഹു ഖദ് അലിമ, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്, അന്നഹാ ഫി റമദാൻ, അത് റമദാനിലാണ്, വഅന്നഹാ ഫിൽ അശ്ഹറിൽ അവാഖിർ, അത് അവസാനത്തെ പത്തിലാണ്, വഅന്നഹാ ലൈലത്തു സബ്ഇൻ വഇശ്രീൻ, അത് 27-ാവിനാണ് എന്നുള്ളതും അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് ഉബൈബിന് കഅബ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറഞ്ഞു, സുമ്മ ഹലഫ, പിന്നീട് ഉബൈ സത്യം ചെയ്ത് പറഞ്ഞു, ലാ യസ്തസ്നി അന്നഹാ ലൈലത സബ്ഇൻ വഇശ്രീൻ, അത് ഉറപ്പ് തന്നെയാണ്, അത് 27-ാം രാവിലെ തന്നെയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അത് 27-ാം രാവിലെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നത്? അബുൽ മുന്ദിർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് ഉറപ്പിച്ചു പറയുന്നത്? കാല, അദ്ദേഹം പറഞ്ഞു, ബിൽ അലാമത്തി ഔ ബിൽ ആയ അല്ലാത്തി അഖ്ബറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അടയാളങ്ങൾ, ചില അടയാളങ്ങളുണ്ട്, ചില ലക്ഷണങ്ങളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോ അവരെ ആ അടയാളം നോക്കി, അവരത് മനസ്സിലാക്കി, അത് ആ അടയാളം അവർക്ക് ബോധ്യപ്പെട്ടു, അന്ന് 27-ാം രാവായിരുന്നു എന്നുള്ളത്. അപ്പോ അത് 27-ാന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിനാണ് ഈ തെളിവുകളൊക്കെ ഞാൻ ഉദ്ധരിച്ചത്. അപ്പൊ മൊത്തത്തിൽ ഈ ഹദീസുകളെ മൊത്തത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി, അതേപോലെ തന്നെ ഇമാം നവവി തുടങ്ങിയവരൊക്കെ പറഞ്ഞെന്താ, വഅർജഹുഹാ കുല്ലുഹാ അന്നഹാ ഫീ വിത്രിൻ മിനൽ അശ്റിൽ അഖീരി വഅന്നഹാ തുൻതഖലു, മൊത്തത്തിൽ അവർ പറഞ്ഞെന്താ വെച്ചാല് ലൈലത്തുൽ ഖദർ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പൊ ഈ ഹദീസിന് മനസ്സിലായത്. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഹറൌ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ തിരയണം, അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് പണ്ഡിതന്മാർ അതിന്റെ തത്വം ചൂണ്ടിക്കാണിച്ചത്, ആ രാത്രി മാത്രം ഇബാദത്ത് ചെയ്ത് ആളുകൾ എന്താവും, വേറെ ഇബാദത്ത് ചെയ്യാതിരിക്കും. അപ്പൊ വേറെ കുറെ കാര്യങ്ങൾ അങ്ങനെയുണ്ട്, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയം ഏതാന്നുള്ളത് പഠിപ്പിച്ചെന്നില്ല, കാരണം ആ സമയം പഠിപ്പിച്ച് കൊടുത്താൽ ആ സമയത്ത് മാത്രം ചോദിക്കും. അപ്പൊ ആ സമയത്ത് അള്ള എന്താണോ ചോദിക്കുന്നത് അള്ള കൊടുക്കും, അല്ലെ സമയം ഏതാന്നുള്ളത് പറഞ്ഞു കൊടുത്തില്ല, വെള്ളിയാഴ്ച എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുറെ സംഭവങ്ങൾ ഇസ്ലാമിലുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, ഇത് ഖൈറായേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഖൈറാണ്. കാരണം ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ, ഇതിന് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഈ രാവ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വ്യാഖ്യാനിച്ചു, ഈ രാവിൽ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം, അത് ലൈലത്തുൽ ഖദറില്ലാത്ത 1000 മാസങ്ങൾ നിസ്കരിക്കുന്നതിന് തുല്യമാണ്. ഈ രാവിൽ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യകർമ്മം, അത് ലൈലത്തുൽ ഖദറില്ലാത്ത 1000 മാസം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് തുല്യമാണ്. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മൊത്തത്തിൽ ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നീങ്ങിപ്പോകും, മാറി മാറിപ്പോകും ലൈലത്തുൽ ഖദർ. അതെന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയിച്ചു തന്നിട്ടില്ല. ഇനി ഒറ്റയായ രാവുകളിൽ മാത്രമാണോ? അങ്ങനെയാണ് ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അല്ല, ഇരട്ടയായ രാവുകളിലും ലൈലത്തുൽ ഖദർ വരാം. അതുകൊണ്ട് തന്നെ വലിയ ഉലമാമാരെന്ത് ചെയ്യും, 21-ന് പള്ളിയിലുണ്ടാവും, 23-ന് പള്ളിയിലുണ്ടാവും, 25-ന് പള്ളിയിലുണ്ടാവും, 27-ന് പള്ളിയിലുണ്ടാവും, 29-ന് പള്ളിയിലുണ്ടാവും. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റൂല. ഇരട്ടയായ രാവുകളിലും ലൈലത്തുൽ ഖദർ വരും. എന്താ തെളിവ്? ഹദീസാണ്. ഹദീസിൽ പച്ചക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇരട്ടിയിൽ വരുന്ന, എന്നിട്ടെന്നാലും നമ്മൾ ആൾക്കാർക്ക് ഡൗട്ടാണ്. ഏതാണ് ഹദീസ്? 20 ഇരട്ടയായ രാവുകളിലും ലൈലത്തുൽ ഖദർ വരും. ഹദീസ് മുസ്ലിം, അഹമ്മദ്, തുർമുദി ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതാ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ലൈലത്തുൽ ഖദർ എനിക്ക് അറിയിക്കപ്പെട്ടു, പിന്നീട് രണ്ടാളുകൾ തമ്മിൽ ശണ്ട കൂടി കലഹം കൂടി, അതുകൊണ്ട് എനിക്കത് ഉയർത്തപ്പെട്ടു. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം. ഫൽതബിസുഹ, അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കണം. ഫിൽ അശ്ഹറിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ പത്തില്. ഈ തെളിവ് വായിക്കുന്നത് എന്തിനാ? റമദാനിന്റെ അവസാനത്തെ പത്തില് ഇരട്ടയായ രാവുകളിലും 22, 24, 26, 28, 30, അതിലും ലൈലത്തുൽ ഖദർ ഉണ്ടാകും എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഇത് വായിക്കുന്നത്. അപ്പൊ അതിനെ നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അവസാനത്തെ പത്തിൽ അന്വേഷിക്കാം. നിങ്ങൾ അതിനെ അന്വേഷിക്കണം. ഒമ്പതിൽ തിരയണം. അഞ്ചിൽ തിരയണം. ഏഴിൽ, അപ്പൊ അഞ്ചിലും ഏഴിലും ഒൻപതിലും നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കണം. കുൽതു, ഞാൻ ചോദിച്ചു, ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന അബൂ നദറ റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുനോട് ചോദിച്ചു, അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞു കൊടുത്തു, ഒമ്പതിലും ഏഴിലും അഞ്ചിലും. അപ്പൊ ഞാൻ അബൂ സഈദിനോട് ചോദിച്ചു, യാ അബാ സഈദ് ഇന്നകും അഅലമു ബിൽ അദദി മിന്നാ, ഞങ്ങളെക്കാൾ എണ്ണത്തെക്കുറിച്ച് നിങ്ങൾക്കാണല്ലോ ഏറ്റവും നന്നായി അറിയുന്നത്. ഫഖാല, അബൂ സഈദ് റളിയല്ലാഹു പറഞ്ഞു, അജൽ, അതെ, നഹനു അഹഖു ബിദാലിക മിൻകും, നിങ്ങളെക്കാൾ എണ്ണം നന്നായി അറിയുന്നത് ഞങ്ങൾക്ക് തന്നെയാണ്. ഖാല, അബൂ നദറ ചോദിച്ചു, കുൽതു, മത്താസിയ, എന്താണ് താസിയത്ത്, വസ്സാബിയ, എന്താണ് സാബിയത്ത്, എന്താണ് ഖാമിസ. അപ്പോ ഒൻപതിൽ തിരയണം, ഏഴിൽ തിരയണം, അഞ്ചിൽ തിരയണം, എന്താണത് പറഞ്ഞാൽ. ഖാല, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു പറഞ്ഞെടുത്തു, ഇദാ മലത്ത് വാഹിദത്തുൻ വഇശ്റൂന, ഇരുപത്തിയൊന്ന് പിന്നിട്ടാൽ, പല്ലത്തി തലീഹ, അതിനുശേഷം വരുന്ന ഇസ്നാനി വഇശ്റൂൻ, ഇരുപത്തിരണ്ട്, ഫഹിയത്താസിയ, അതാണ് ഒമ്പതിൽ തിരയണമെന്ന് പറഞ്ഞു. അബൂദ ഹദീസാണ്, പിന്നെ നമ്മളാണ് തീരുമാനിക്കല, എന്നിട്ട് അതിൽ തർക്കിക്ക, കുറെ നേരം അതിൽ തർക്കിച്ച്. ഇതാരാ? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ മലത്ത് വാഹിദത്തുൻ വഇശ്റൂന, ഇരുപത്തൊന്ന് കഴിഞ്ഞു, ഫലത്തി തലീഹ, അതിനുശേഷം വരുന്ന ഇസ്നാനി വഇശ്റൂൻ, ഇരുപത്തിരണ്ട്, ഫഹിയത്താസിയ, അതാണ് ഒമ്പതിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞ. ഫൈദാ മലത്ത് സലാസും വഇശ്റൂന, ഇരുപത്തിമൂന്ന് കഴിഞ്ഞു, ഫലത്തി തലീഹ, അതിനുശേഷം വരുന്നത് അസ്താബിയ, അതായത് ഇരുപത്തിനാല്, അതാണ് ഏഴ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ. ഫൈദാ മലത്ത് ഹംസും വൈഷറൂന, ഫലത്തി തലീഹ, അൽ ഹാമിസ, ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നത് ഇരുപത്തി ആറ്, അതാണ് ഹാമിസ. ഇത് മുസ്ലിം അഹമ്മദ് ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി എന്താ അതിന് തെളിവ് വേണ്ടത്? പിന്നെങ്ങനെ അള്ളാഹനെ നമുക്ക് പറ്റിക്കാൻ പറ്റും? അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ അവസാനത്തെ പത്തിൽ ഒറ്റയായ രാവുകൾ, ആ ഒറ്റയായ രാവുകളിൽ ഇരുപത്തിയായ രാവ് കൂടുതൽ സ്പെഷ്യൽ. പക്ഷെ അതുകൊണ്ട് ഇരുപത്തിയായ രാവിന് മാത്രമാണെന്ന് കിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞു. ഇരുപത്തൊന്നിനാകാം, ഇരുപത്തിമൂന്നിനാകാം, ഇരുപത്തഞ്ചിനാകാം, അതിലൊക്കെ സഹാബികൾക്ക് അത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇരട്ടയായ രാവുകളിലും ആകാം. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ മനോഹരമായിട്ട് വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താ പറയുക, അദ്ദേഹം പറഞ്ഞത് മാസത്തിന്റെ കണക്കിനനുസരിച്ച് ഇത് ഇരുപത്തൊന്നിലും ആകാം, ഇരുപത്തിരണ്ടിലും ആകാം. അവന്ത് ചെയ്യേണ്ടി വരും, നമുക്കത് അറിയില്ല. മാസം ഇരുപത്തൊമ്പതാണോ മുപ്പതാണോ എങ്ങനെയാ നമുക്കറിയാം. അപ്പോ അതിനനുസരിച്ചിട്ട് ഇത് ഒറ്റയിലും ആകാം, ഇരട്ടയിലും ആകാം. അദ്ദേഹത്തിന്റെ ഫതാവയിൽ വിശദീകരിച്ച സംഗതി ഇതാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എടുത്തു ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ഹദീസ് ഇപ്പൊ നമ്മൾ ഉദ്ധരിച്ച ഹദീസ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅലാ ഹാദാ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഇദാ കാന ശഹ്റു സലാസീൻ, മാസം മുപ്പതാണെങ്കിൽ, യക്കൂലു ദാലിക ലയാലി അൽ അശ്ഫാ, മാസം മുപ്പതാണെങ്കിൽ ഇരട്ടിയിൽ വരും, ഇരട്ടിയിൽ വരും. മാസം മുപ്പതാണെങ്കിൽ വതകൂനു അൽ ഇസ്നതൈനി വഇശ്രീന, ഇരുപത്തിരണ്ടിന് വരാം. അതാണ് താസിയത്തും തബുക്ക എന്ന് പറഞ്ഞു. വലയിലത്തു അർബഅയും വശരീന, ഇരുപത്തിനാലിന് വരാം. ആ മാസം മുപ്പതാണോ ഇരുപത്തൊമ്പതാണോ നമുക്കറിയില്ല. ഇരുപത്തൊമ്പതാണെങ്കിൽ ഒറ്റയിലും വരാം. ഇത് ഷെയ്ഖുൽ ഇസ്ലാമിനെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളും ഇതേ സംഭവം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇരട്ടയായ രാവുകളിൽ വരുന്നതിനെ നിഷേധിക്കാൻ പറ്റൂല എന്നവര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം, അത് എന്റെ ഓരോന്നും നമ്മൾ വിശദീകരിച്ചു, എത്രത്തോളം അതിന് മഹത്തുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ലൈലത്തുൽ ഖദറിൽ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതും വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തില് മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ അമലുകൾ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം കുടുംബത്തെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു. ആ ഹദീസിൽ വന്നിട്ടുള്ളത് പോലും ഷദ്ദൽ മിഹ്സർ എന്നാണ്. ഷദ്ദൽ മിഹ്സർ എന്നുള്ളതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾക്ക് അത് പ്രയോഗിക്കും അല്ലെ. ഒന്ന്, ഒന്നുകൂടി ഇബാദത്ത് സ്ട്രോങ് ആക്കിയിട്ട് ചെയ്യുക, അതേപോലെ തന്നെ സ്ത്രീകളുമായിട്ട് അകന്നു നിൽക്കുക. കാരണം ഇത്തികാഫ് ഇരിക്കുമ്പോൾ ഭാര്യാവസ്ത്ര ബന്ധം അത് പാടില്ല, ഖുർആൻ അത് ഹറാമാക്കിയിട്ടുണ്ട് ഇത്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലൈലത്തുൽ ഖദറിന് എത്രത്തോളം മഹത്വം ഉണ്ടായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25 രാവിലെ മാത്രമാണോ ഇത്തികാഫ് ഇരുന്നത്? അല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ഇത്തികാഫ് ഇരുന്നു. ആദ്യ പത്തിലിരുന്നു, പിന്നെ നടുവിലെ പത്തിലിരുന്നു, പിന്നെ ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തിലാണെന്ന് പറയപ്പെട്ടപ്പോൾ അവസാനത്തെ പത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫ് ഇരുന്നു. അപ്പൊ അത് നിർബന്ധമില്ല, എന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട പുണ്യമാണ്. ഇത്തികാഫ് ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തില് ഇങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു, രാത്രി ജീവിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. കാരണം ഈ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടുന്നതിന് വേണ്ടിയിട്ട് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് രാത്രി അദ്ദേഹം നിസ്കരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ സുന്നത്തുകൾ നിസ്കരിക്കും, പിന്നെ ഖുർആൻ പാരായണം ചെയ്യും, പിന്നെ തസ്ബീഹുകൾ, അതേപോലെ തന്നെ ദിക്റുകൾ, അതേപോലെ തന്നെ ദുആകൾ, ഇങ്ങനെയായിരുന്നു ആ രാത്രിയെ ജീവിപ്പിച്ചിരുന്നത് എന്നാണ് എന്നെ പണ്ഡിതന്മാർ ആ ഹദീസുകളെ മൊത്തത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യും? ആ രാവിനെ ജീവിപ്പിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തികാഫ് ഇരിക്കാൻ പറ്റുന്ന ആളുകൾ ആ പുണ്യം ഉപയോഗപ്പെടുത്തുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫ് ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരും ഇത്തികാഫ് ഇരുന്നു എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിപ്പിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്തികാഫ് ഇരിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക, അതേപോലെ തന്നെ കൂടുതൽ പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കുക. അതാണ് ചുരുക്കത്തിൽ ഈ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ആ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവെ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ എനിക്ക് എന്റെ പാപങ്ങൾ പുറത്തുകൊണ്ട എന്നുള്ളതാണ്. അഫുവൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്. അള്ളാഹ് അത് ചെയ്യുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. അപ്പൊ ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിലും വളരെയധികം അള്ളാഹുവിന് ഇഷ്ടമുള്ള ആശയമുള്ള ഒരു പ്രാർത്ഥനയാണ്. പിന്നെ കരീമുൻ എന്നുള്ള ദിയാത്തിനെ സംബന്ധിച്ച് മുമ്പ് നമ്മള് ആദ്യം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഹിയായിട്ടുള്ളത് ഇതാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഖളാ ഖദറുകൾ ഒരു വർഷത്തേക്ക് വേണ്ട ഖളാ ഖദറുകൾ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോ ഈ ഖളാ ഖദറിലാണ് അല്ലാഹ് മായ്ക്കലുകൾ നടത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, യംഹുല്ലാഹു മായശ വയസ്ബുത്ത്. അല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? ഖളാ ഖദറുകളിൽ ചിലത് മായ്ക്കും. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തും. അപ്പൊ ഖളാ ഖദറിൽ മായ്ക്കുന്നത് ഏതാണ് അല്ലാത്തത് ഏതാണെന്നുള്ളത് പണ്ഡിതന്മാർ കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിലുള്ളത് ഉമ്മുൽ കിതാബിലുള്ളത് ഒരിക്കലും മായ്ക്കപ്പെടുന്നില്ല. എന്നാൽ അതല്ലാത്ത രേഖപ്പെടുത്തി വെക്കുന്നതിൽ മായ്ച്ചു കളയാനുള്ള സാധ്യത ഉണ്ട്. അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് വേറെ ഇതും, അതേപോലെ തന്നെ പാപങ്ങൾ അതെല്ലാം മായ്ച്ചു കളയും. അതൊക്കെ ഇതിന്റെ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അത് വേറെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കൂടുതലായി പഠിക്കുക. ലൈലത്തുൽ ഖദറിന് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ശ്രേഷ്ഠമായ രാവിന്റെ പുണ്യം നേടാൻ ശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ ചെയ്ത എല്ലാ ഇബാദത്തുകളുടെയും അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ രാവിന്റെ പുണ്യം നേടാൻ തറാവീഹ് കൃത്യമായി നമസ്കരിക്കാനും പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ അവസാനത്തെ പത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ, അതായത് ചോദിക്കുന്ന എല്ലാവർക്കും നൽകാറുണ്ടായിരുന്നു എന്നാണ്. അത് ഈ അവസാനപത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും, ചോദിക്കുന്നവർക്കൊക്കെ ധാരാളമായിട്ട് കയ്യിലുള്ളതൊക്കെ കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽവാസികളുടെ കൂട്ടത്തിൽ ഒക്കെ അർഹരായ ആളുകൾ ഉണ്ടാകും. മിസ്കീനുകൾ, ഫക്കീർമാർ, കടമുള്ളവർ, അവരൊക്കെ ഈ റമദാനിൽ ഓർക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ദാനധർമ്മങ്ങളിൽ, സദഖകളിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദഅവത്തിന്റെ മാർഗത്തിൽ നമ്മുടെ സമ്പത്ത് കാര്യമായിട്ട് വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക. നാളെ പരലോകത്ത് അതേ നമുക്ക് ബാക്കിയുണ്ടാവൂ എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക. അള്ളാഹു അങ്ങനെ അള്ളാഹുവിന്റെ പരലോകത്തുള്ള പ്രതിഫലം ആഗ്രഹിച്ച് ഇതർമ്മം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബനാതിനാ ഫിദ്ദുനിയ ഹസനതന ഫിൽ ആഖിറത്തി ഹസനതന വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله.